ദൈവനാമത്തിന് മഹത്വം. എവരി ഹോം ബൈബിൾ സ്കൂൾ മിനിസ്ട്രിയുടെ ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്ന വിഷയം യഹോവ സാക്ഷികൾ അഥവാ റസൽ മതം രണ്ടാമത്തെ ഭാഗം. തിരുവചന വെളിച്ചത്തിൽ യഹോവ സാക്ഷികളും അവരുടെ ഉപദേശങ്ങളും നാം ഈ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ പോകുകയാണ്. രക്ഷയെ സംബന്ധിച്ചുള്ള യഹോവ സാക്ഷികളുടെ ഉപദേശം. യഹോവ സാക്ഷികൾ തങ്ങളുടെ ഉപദേശത്തിൽ രക്ഷിതഗണത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, അഭിഷക്ത വർഗവും ശേഷം ആടുകളും. അഭിഷക്തരുടെ സംഖ്യ 144,000 ആകുന്നു. ക്രിസ്തു ദൈവം നിയോഗിച്ച പ്രവൃത്തിക്കായി സ്വയം ഏൽപ്പിച്ചപ്പോൾ സ്നാനം ഏറ്റതുപോലെ യഹോവ സാക്ഷികളും മുങ്ങൽ സ്നാനത്തിൽ വിശ്വസിക്കുന്നു. അഭിഷക്ത വർഗം ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് ശേഷം മനുഷ്യവർഗത്തെ വാഴുവാൻ പദവി ലഭിച്ചിരിക്കുന്നവരാണ്. ശേഷം ആടുകൾ രണ്ടാം നിരയിലുള്ള യഹോവ സാക്ഷികളാണ്. ഇവരും ദൈവസേവയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമാണ്. എന്നാൽ ഇവർ വീണ്ടും ജനന അനുഭവമില്ലാത്തവരും സൽപ്രവൃത്തികളാൽ രക്ഷ സമ്പാദിക്കുന്നവരുമാണ്. ഇക്കൂട്ടർ ഭൂമിയിലുള്ള പറുദീസയിൽ ഉയർന്ന പദവിയിൽ ജീവിക്കും. രക്ഷ ദൈവത്തിന്റെ ദാനം അല്ലെന്നും നീതീകരണം വിശ്വാസത്താലല്ല എന്നുള്ള ഉപദേശവും ദൈവവചന വിരുദ്ധമാണ്. വീണ്ടും ജനനം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾ, സഭയുടെ ഭാവി പ്രത്യാശ എന്നീ ഉപദേശങ്ങളിൽ യഹോവ സാക്ഷികൾക്ക് ഒട്ടും തന്നെ വിശ്വാസം ഇല്ല. യേശുക്രിസ്തുവിന്റെ ദൈവത്വം. യഹോവ സാക്ഷികൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം പൂർണമായും നിഷേധിക്കുന്നു. ക്രിസ്തു യഹോവയ്ക്ക് തുല്യനായ ദൈവമല്ല. സാക്ഷാൽ ദൈവം യഹോവ മാത്രമാകുന്നു. ക്രിസ്തു ശക്തിയുള്ളവനാണ് എങ്കിൽ തന്നെയും സർവശക്തനല്ല. ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവനാകിയാൽ അവന് ആരംഭം ഉണ്ട്, അവൻ നിത്യനല്ല. മനുഷ്യാവതാരത്തിന് മുമ്പ് ക്രിസ്തു പ്രധാന ദൂതനായിരുന്നു. സ്നാനഘട്ടത്തിൽ ക്രിസ്തു മഹാപുരോഹിതനും മശിഹയുമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിൽ യഹോവ സാക്ഷികൾ വിശ്വസിക്കുന്നില്ല. വെറും ആത്മാവ് മാത്രമായി യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഇവർ പറയുന്നു. അവൻ ക്രൂശിൽ മരിച്ചത് സാധാരണ മനുഷ്യനായിട്ടാണ്. അവന്റെ മരണം എല്ലാവരെയും വീണ്ടെടുക്കുവാനുള്ളതായിട്ടല്ല, കർത്താവിന്റെ ശരീരത്തോടുകൂടിയുള്ള വീണ്ടും വരവിലും യഹോവ സാക്ഷികൾ വിശ്വസിക്കുന്നില്ല. ഇവർ ഏകദൈവ വിശ്വാസികളും യേശു ദൈവപുത്രനാണ്, അവൻ യഹോവയ്ക്ക് തുല്യനല്ല എന്നും പഠിപ്പിക്കുന്ന അഥവാ പ്രചരിപ്പിക്കുന്ന ഉപദേശ സമൂഹമത്രേ. യേശുക്രിസ്തുവിന്റെ ആളത്വവും ശുശ്രൂഷകളുമാണ് ക്രിസ്തുമാർഗത്തിന്റെ അടിസ്ഥാനം. പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിലെ ക്രിസ്തുവാകുന്നു. വേദപുസ്തകം പറയുന്നു, യഹോവ സകലത്തിന്റെയും സൃഷ്ടാവാകുന്നു. ക്രിസ്തു മുഖാന്തരവും സകലവും സൃഷ്ടിക്കപ്പെട്ടു. യോഹന്നാൻ 1:1-3. യെശയ്യാവ് 41:5 യഹോവയ്ക്ക് വഴിയൊരുക്കുവാൻ വരുന്നവനെ കുറിച്ച് പ്രവചനം കാണുന്നു. മത്തായി 3:1-3, യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ വഴിയൊരുക്കുവാൻ കടന്നു വരുന്നു. ആവർത്തനം 32:34 മോശ പറയുന്നു, യഹോവ പാറയാണ്. 1 കൊരിന്ത്യർ 10:4 പൗലോസ് ഇപ്രകാരം എഴുതി ചേർത്തു, ആ പാറ ക്രിസ്തുവത്രേ. യെരമ്യാവ് 23:5 യഹോവ നമ്മുടെ നീതി എന്ന് പറയുമ്പോൾ, 1 കൊരിന്ത്യർ 1:30 ക്രിസ്തു നമ്മുടെ നീതിയായി എന്നേക്കുമായി വെളിപ്പെടുന്നു. യോവേൽ 2:32 യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. റോമർ 10:4 യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. തിരുവചനത്തിന്റെ കേന്ദ്രം ക്രിസ്തു മാത്രമാണ്. പുതിയ നിയമത്തിൽ എന്ന പോലെ പഴയ നിയമത്തിലും ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് തെളിവുകൾ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ആളത്വത്തിൽ യഹോവയായ പിതാവ് ദൈവത്തെക്കാളും ഒട്ടും കുറവുള്ളവനല്ല. പുത്രൻ അഥവാ യേശുക്രിസ്തു സമസ്വഭാവവും സമസിദ്ധവും ത്രിയേകത്വത്തിന്റെ വിശേഷതയുമാകുന്നു. ആകയാൽ പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിലെ ക്രിസ്തുവായി വെളിപ്പെടുന്നു. തിരുവചന സത്യത്തെ നിരസിക്കുന്നവൻ ദുരുപദേശകനും ദൈവവചനത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ്. സുവിശേഷങ്ങളിൽ ചരിത്രപുരുഷനായി കാണുന്ന ക്രിസ്തു പഴയ നിയമത്തിൽ പ്രവചന പുരുഷനായി നാം ദർശിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തു ദൈവമായിരുന്നില്ല, കേവലം ഒരു സൃഷ്ടി മാത്രമായിരുന്നു എന്നുള്ള ഉപദേശം തികച്ചും വചന വെളിച്ചത്തിൽ പോഷത്തമാകുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനം, അവന്റെ നാമം, യോഗ്യതകൾ പരിശോധിച്ചാൽ അവൻ മനുഷ്യാതീതനും അവൻ മനുഷ്യ കേവലം മനുഷ്യൻ മാത്രമായിരുന്നില്ല എന്നും ശക്തമായി വ്യക്തമാക്കുന്നു. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ക്രിസ്തു മത്തായി 4:1 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ. വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ 1:1-3. പത്രോസ് ഇപ്രകാരം പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. പൗലോസ് തന്റെ എഴുത്തുകളിലൂടെ ക്രിസ്തുവിന്റെ ദൈവത്വം ഉറപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്നു. തീത്തോസ് 2:12. ക്രിസ്തു സർവസൃഷ്ടിക്കും ആദ്യജാതൻ. എബ്രായർ 1:2. ഗലാത്യർ 3:16. പരിശുദ്ധാത്മാവ് സംബന്ധിച്ചുള്ള യഹോവ സാക്ഷികളുടെ ഉപദേശം. ത്രിത്വനിഷേധികളായ യഹോവ സാക്ഷികൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെയും ദൈവത്വത്തെയും പുറന്തള്ളുന്നു. ദൈവത്തിന്റെ ശക്തി മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്ന ദുരുപദേശം അവർ പ്രചരിപ്പിക്കുന്നു. സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല എന്ന് യേശു കർത്താവ് മത്തായി 12:32 വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദിവ്യത്വത്തെയും ആളത്വത്തെയും ഉറപ്പാക്കുകയാണ് യേശുക്രിസ്തു ഇവിടെ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദിവ്യത്വത്തിന് തെളിവായി ഒട്ടനവധി വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് സർവവ്യാപിയാണ്. സങ്കീർത്തനം 139:7. പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. 1 കൊരിന്ത്യർ 2:10. പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും സമനാകുന്നു. 2 കൊരിന്ത്യർ 13:14. പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകുന്നു. എഫേസ്യർ 1:17. പരിശുദ്ധാത്മാവ് സത്യവാനാകുന്നു. ലൂക്കോസ് 11:13. ഒട്ടനവധി വാക്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെയും പരിശുദ്ധാത്മാവിന്റെ ദിവ്യത്വത്തെയും ഉറപ്പാക്കുന്നതായി കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെയും സമയക്കുറവിനാൽ അത് ആ ഭാഗങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ആളത്വവും ദൈവത്വവും വ്യക്തമായി തെളിയിക്കുന്ന അനവധി വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദുരുപദേശകർ എന്ന നാമത്തിൽ ഇവയെ തള്ളിക്കളയുന്നവരെ അറിയപ്പെടുന്നതായിരിക്കും. തിരുവചന സത്യങ്ങളെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയും ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന യഹോവ സാക്ഷികളുടെ ഉപദേശം തികച്ചും വചനവിരുദ്ധമാണ്. യഹോവ സാക്ഷികൾ മരണത്തോടുകൂടി ക്രിസ്തുവിന്റെ ആസ്തിക്യം ഇല്ലാതായെന്നും ഒന്നുമില്ലായ്മയിൽ നിന്നെന്ന പോലെ ദൈവം വേറൊരു ശരീരം കൊടുത്ത് ഉയർപ്പിക്കുകയായിരുന്നു എന്നും റസൽ മതം അഥവാ യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ആസ്തിക്യം നിത്യമാകുന്നു. അത് മനുഷ്യാതീതവും സ്വർഗീയവുമാണ്. അവൻ ആദ്യനും അവൻ അന്ത്യനുമാണ്. ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോഴും അവൻ കർത്താവായിരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനും മറുപടി പറയുന്നവനുമായിരുന്നു. ലൂക്കോസ് 23:42. അവൻ മരിക്കുമ്പോൾ, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് പ്രാണനെ വിട്ടു. മരിച്ചടക്കപ്പെട്ട ക്രിസ്തു 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുകയും ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. പ്രസലുകാരുടെ ദുരുപദേശങ്ങളിൽ രണ്ടാമതായുള്ളത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ശരീരത്തോടുകൂടെയല്ല, ജോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ശരീരത്തിന് എന്തു സംഭവിച്ചു എന്ന് അറിയുന്നില്ല എന്ന് പഠിപ്പിച്ചു. ഒന്നുമില്ലായികയിൽ നിന്നെന്ന പോലെ ദൈവം അവന് വേറൊരു ശരീരം കൊടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഇവർ പറയുന്നു. തികച്ചും ഇത് വചനവിരുദ്ധവും അതെ പോഷത്തരവും ആകുന്നു. വേദപുസ്തകം പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അനേകർക്ക് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:3-4. ഇതിന് ശിഷ്യന്മാർ ഉൾപ്പെടെ 500-ൽ അധികം പേർ സാക്ഷികളത്രേ. യോഹന്നാൻ 20:14-18 വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഏതൊരു ശരീരത്തിൽ ജീവിച്ചുവോ അതേ ശരീരത്തിലും ഏതൊരു ശബ്ദത്തിൽ അവൻ സംസാരിച്ചുവോ അതേ ശബ്ദത്തിലുമായിരുന്നു ശിഷ്യന്മാർ അവനെ കാണുകയും കേൾക്കുകയും ചെയ്തത്. റസലുകാരുടെ മറ്റൊരു ദൈവവചന വിരുദ്ധമായ ഉപദേശം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ശരീരത്തിലല്ലായിരുന്നു, മറിച്ച് ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന വാക്യം, പത്രോസ് തന്റെ ലേഖനത്തിൽ അവൻ ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു, 1 പത്രോസ് 3:18 വാക്യമാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തോലൻ രേഖപ്പെടുത്തുന്നത് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്ത വസ്തുതയത്രേ പത്രോസ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 നാളോളം ശരീരത്തിലിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്റെ കൈയും കാലും നോക്കി അറിയുവിൻ, എന്നെ തൊട്ടുനോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് അവൻ പറഞ്ഞു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആത്മാവിലല്ലായിരുന്നുവെങ്കിൽ, അവനെ ആത്മാവിലായിരുന്നുവെങ്കിൽ അവനെ തൊട്ടുനോക്കുവാൻ കഴിയുന്നതല്ലായിരുന്നു. മാംസവും അസ്ഥിയുമുള്ള കൈയും കാലും ഒരിക്കലും അവനെ കാണിക്കുവാനും കഴിയുന്നതല്ല. താൻ ഉയർത്തെഴുന്നേറ്റത് ആത്മാവിലല്ല, ശരീരത്തിലാണ്. കർത്താവ് പ്രസ്താവിച്ചിരിക്കെ അവൻ ആത്മാവിലാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് പറയുന്നത് വചനവിരുദ്ധമാണ്. അത് തികച്ചും തെറ്റായ ഉപദേശവും പ്രസ്താവനയുമാണ്. യഹോവ സാക്ഷികൾ ഉപദേശിക്കുന്ന മറ്റൊരു ദുരുപദേശം, മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവന്റെ ആത്മാവ് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതുന്നത് ഇപ്രകാരമാണ്, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിങ്കിലേക്ക് വരുത്തുമല്ലോ. സഭാപ്രസംഗി 12:12-14. മരണാനന്തരം മനുഷ്യൻ ജീവിക്കുന്നുവെന്നുള്ള സത്യം ചൂണ്ടിക്കാണിച്ച് കർത്താവ് മരിച്ച ലാസറിന്റെ ആത്മാവിനെ കുറിച്ചും അവന്റെ ആത്മാവിനെ ദൂതന്മാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയതുപോലെ മരിച്ച ധനവാന്റെ ആത്മാവിനെ പാതാളത്തിലേക്ക് നീക്കം ചെയ്ത മരണത്തോടുകൂടി അതെ, ആത്മാവ് ഇല്ലാതാകുന്നില്ല എന്നുള്ളതിന് ഒരു തെളിവായ സംഭവമത്രേ. എബ്രായ ലേഖനകർത്താവ് പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി ദൈവം നിയമിച്ചിരിക്കുന്നു. എബ്രായ 9:27-28 വരെയുള്ള വാക്യങ്ങൾ. ദൈവമക്കളുടെ ഭാവിയെ സംബന്ധിച്ച് അപ്പോസ്തോലൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 1 Cor 15:32, മരണത്തോടുകൂടി ആത്മാവില്ലാതെയാകുന്നുവെങ്കിൽ പിന്നെ ഉയർപ്പ് എന്തിന്? മരിച്ചു പോകുന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ കുറിച്ച് ബൈബിൾ വ്യക്തമായി വിവരിക്കുന്നതിനോടൊപ്പം തന്നെ ദുഷ്ടന്മാരെ തീപ്പൊയ്യിലേക്ക് തള്ളിക്കളയുമെന്നുള്ളതും വ്യക്തമായി കാണിക്കുന്നു. 1 Thessalonians 4:16-17, വെളിപ്പാട് 20:11-15, മരണത്തോടുകൂടി മനുഷ്യൻ ഇല്ലാതെയാകുന്നുവെന്ന റസലുകാരുടെ യഹോവ സാക്ഷികളുടെ ഉപദേശം വചനവിരുദ്ധവും തികച്ചും തെറ്റുമാണ്. യഹോവ സാക്ഷികളുടെ മറ്റൊരു ദുരുപദേശം നരകം ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ്. മരണാനന്തരം ജീവിതമോ നരകമോ ഇല്ല എന്ന് പ്രസ്താവിക്കുന്ന കൂട്ടരത്രേ യഹോവ സാക്ഷികൾ. നരകത്തെക്കുറിച്ച് വിവിധ മതങ്ങൾക്ക് വ്യത്യസ്തമായ വിവരണങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും ആരും നരകത്തെ നിരസിക്കുന്നില്ല. നരകം ഒരു യാഥാർത്ഥ്യമാകുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നരകത്തെ പ്രതിപാദിക്കുന്ന അനവധി വേദഭാഗങ്ങൾ ഉണ്ട്. സുവിശേഷ പ്രവാചകനായ യെശയ്യാവ് 30:33 ഇപ്രകാരം എഴുതുന്നു, പണ്ടു തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു, അവൻ അതിൻ്റെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു, അതിൻ്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്, യഹോവയുടെ ശ്വാസം അതിനെ ഒരു ഗന്ധക നദി പോലെ കത്തിക്കും. ഇവിടെ ദുഷ്ടന്മാരെ അവസാനത്തിൽ ഇടുന്ന സ്ഥലത്തിന് പാതാളം എന്ന് പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. യേശു കർത്താവും നിരവധി പ്രാവശ്യം നരകത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. 5:22-29, 5:23-15, 25:41-46, അപ്പോസ്തലനായ പൗലോസും യോഹന്നാനും നരകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 Thessalonians 1:6, എബ്രായർ 9:27, വെളിപ്പാട് 19:20-20:10, അഗ്നി നരകം ഒരു യാഥാർത്ഥ്യമാണ്. നിഷേധിക്കുവാൻ ഒട്ടുമേ സാധ്യമല്ല. അത് നിഷേധിക്കുന്ന റസലുകാർക്ക് യഹോവ സാക്ഷികൾക്ക് അതുതന്നെ ആയിരിക്കും അവരുടെ ഓഹരി. യഹോവ സാക്ഷികളുടെ മറ്റൊരു ഉപദേശം, അവർ ഒഴികെ മറ്റുള്ള എല്ലാവരും ഹർമഗദോൻ യുദ്ധത്തിൽ നശിച്ചു പോകുമെന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കർത്താവ് തൻ്റെ വിശുദ്ധ സഭയുമായി മധ്യാകാശത്തു നിന്ന് ഭൂമിയിലേക്ക്, അതെ, മഹാപീഡനത്തിന് ശേഷം ഇറങ്ങി വരുന്നത് എതിർക്രിസ്തു കാണുമ്പോൾ അവൻ ലോകത്തിലെങ്ങുമുള്ള സൈന്യങ്ങളെ കർത്താവിനും തൻ്റെ വിശുദ്ധന്മാർക്കുമെതിരെ യുദ്ധം ചെയ്യുവാൻ ഹർമഗദോൻ എന്ന സ്ഥലത്ത് കൂട്ടിച്ചേർക്കും. വെളിപ്പാട് 16:16, ഹർമഗദോൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികൾ കർത്താവിൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുങ്ങിപ്പോകും. വെളിപ്പാട് 19:20, 2 Thessalonians 2:8, അന്ന് ഭൂമിയിൽ ശേഷിക്കുന്ന ജാതികളോടൊപ്പം റസലുകാർ ഉണ്ടായിരിക്കും. ഭൂമിമേൽ നടക്കുന്ന അതിഭയങ്കരമായ സ്വർഗീയ നടപടി കണ്ട് ഇവർ ഭയപ്പെടുന്നതായിരിക്കും. കർത്താവിൻ്റെ വിശുദ്ധ സഭ ഈ സ്വർഗീയ നടപടിയുടെ നടുവിൽ തികച്ചും സുരക്ഷിതരായിരിക്കും. എന്നാൽ ദൈവവചനമനുസരിക്കാത്തവരുടെയും ദുരുപദേശരുടെയും അവസ്ഥ തികച്ചും ഭയാനകവും പേടിപ്പെടുത്തുന്നതുമായിരിക്കും. യഹോവ സാക്ഷികൾ ഒരു ക്രിസ്തീയ സമൂഹമാണെന്ന് കരുതുന്നവർ ധാരാളം നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവർ ക്രിസ്ത്യാനികൾ അല്ല, അത് അവർ തന്നെ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യകാല നേതാക്കളായ കെ സി ഉമ്മനും എ ജെ ജോസഫും പാപ്പാ മതച്ഛേദനം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതിന്റെ 56-ാമത്തെ പേജിൽ ഇപ്രകാരം എഴുതുകയുമുണ്ടായി: ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ നരകം എന്നൊരു സ്ഥലമോ സ്ഥിതിയോ ഇല്ല. ഇവർ ക്രിസ്ത്യാനികളോ ക്രൈസ്തവ സഭയോ അല്ല എന്ന് ഈ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവരുടെ നേതാവ് റൂദർഫോർഡും ഇക്കാര്യം സമ്മതിക്കുകയുണ്ടായി. സകല ക്രിസ്തീയ സഭകളെയും മഹാബാബിലോണായി ഇവർ എണ്ണുകയും അടുത്തുണ്ടാകുന്ന ഹർമഗദോൻ യുദ്ധത്തിൽ നശിക്കുമെന്നും പറയുന്ന ഈ സംഘടന യാതൊരർത്ഥത്തിലും ക്രിസ്തീയ സഭയല്ല, ക്രിസ്തീയ സമൂഹമല്ല, ക്രിസ്ത്യാനികളുമല്ല. സത്യക്രിസ്ത്യാനികൾ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ, യഹോവയുടെ ക്രിസ്തീയ സാക്ഷികൾ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ഈ സംഘടന വചനവിരുദ്ധമായ ഉപദേശമാണ് കാലാകാലങ്ങളിലായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ ദൈവമാണ് ക്രിസ്തു, റോമർ 5:5, വെളിപ്പാട് 1:8. സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർക്ക് ക്രിസ്ത്യാനികൾ എന്നവകാശപ്പെടാൻ എന്ത് യോഗ്യത? ദൈവമായ ക്രിസ്തുവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ സാക്ഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ. 1 കൊരിന്ത്യർ 1:23. ക്രിസ്തുവിന്റെ മഹിമകളെ ആവോളം ദുഷിക്കുന്ന യഹോവ സാക്ഷികൾക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് എങ്ങനെ യോജിക്കും? പുതിയ നിയമത്തിൽ എന്നും വിശ്വാസികളെ യഹോവയുടെ സാക്ഷികൾ എന്ന് വിളിക്കുവാൻ പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടുമില്ല. യഹോവ സാക്ഷികൾ എന്ന പേര് ബൈബിളിൽ എങ്ങും തന്നെയില്ല. BC 700-ൽ യഹൂദനോട് ദൈവം പറഞ്ഞ വാചകമാണ് നിങ്ങൾ എന്റെ സാക്ഷികൾ ആകുമെന്ന്, Esaiah 43:10. ഇത് 1931-ന് ശേഷമുള്ള ഫോർഡിന്റെ അനുയായികളോട് എന്ന് പറയുന്നത് തികച്ചും ശരിയാണോ? അല്ല. ദേശീയ പതാകയോട് അനാദരവ് കാട്ടുന്നവർ, ആരാധനയും ആദരവും തിരിച്ചറിയാത്തവർ, സ്വരാജ്യ സ്നേഹം പൈശാചികമെന്ന് പഠിപ്പിക്കുന്നവർ, രാജ്യത്തിന്റെ നന്മ അതോടൊപ്പം പിടിച്ചുപറ്റുന്നവർ, സമൂഹത്തിന് വേണ്ടി യാതൊരു ആതുര സേവനമോ ജീവകാരുണ്യ പ്രവർത്തനമോ നടത്താത്തവർ, ഇവർ പറയുന്നു അത് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യമല്ല. മാത്രവുമല്ല, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ദൈവവിരോധമായിട്ട് കാണുന്ന ഇവർ ലോകത്തിന്റെ പുരോഗമനത്തിനു വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ ഇവർ തയ്യാറാകുകയില്ല. 1972-ൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാനകോശം ഇവരെ പറ്റി പറയുന്നത്, യഹോവ സാക്ഷികൾ സൈന്യ സേവനം അനുഷ്ഠിക്കുകയില്ല, ഒരു രാജ്യത്തിന്റെയും പതാകയെ വന്ദിക്കുകയില്ല, തെരഞ്ഞെടുപ്പ് മുതലായ രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കെടുക്കുകയുമില്ല. Vol. 10, page 761. ഇവരെ പറ്റി സഭാചരിത്ര നിഘണ്ടുവിൽ ഡോക്ടർ മാർ അപ്രേം പറയുന്നു, 1939-45 ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് മുതലായ രാജ്യങ്ങളിൽ ഇവരെ നിരോധിച്ചിരുന്നു. ഇവർ ഒരു മതസംഘടനയെന്ന് ഒരിക്കലും നമുക്ക് പറയുവാൻ സാധ്യമല്ല. രക്തദാനവും രക്തസ്വീകരണവും നിഷേധിക്കുന്ന ഇവർ സഹോദരന്റെ ജീവന് ഒട്ടുമേ വില കൽപ്പിക്കുന്നില്ല. ഇവർ അനാസ്ഥരും സമൂഹവിരുദ്ധ ഉപദേശവുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവധാരമായ രക്തം തന്നെ. ലേവ്യർ 17:11-14. യേശു പറയുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ അഥവാ രക്തം കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. യോഹന്നാൻ 15:13. 1998 ഒക്ടോബർ 30, പേജ് 9, മലയാള മനോരമ പത്രത്തിൽ വന്നതായ ഒരു വാർത്ത ഇപ്രകാരം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗുരുതരമായ രോഗം പിടിപെട്ട് മരണാസന്നമായ 2.5 വയസ്സുകാരൻ കുട്ടിയെ ആശുപത്രിയിൽ ആക്കുകയും രക്തം നൽകുകയും ചെയ്തതായ കോട്ടയം ജില്ലാ കലക്ടർ അൽഫോൻസ് കണ്ണന്താനത്തിന്റെ നടപടി ഹൈക്കോടതി ശരിവച്ചു. മനുഷ്യരക്തം ദാനം ചെയ്യുന്നത് നിഷേധിക്കുന്ന യാതൊരു വാക്യങ്ങളും വേദപുസ്തകത്തിൽ ഇല്ലാതിരിക്കെ അതിനെ തടയുകയും തെറ്റ് എന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇവർ സ്വസ്നേഹികളും മനുഷ്യജീവന് അല്പം പോലും വില കൽപ്പിക്കാത്തവരുമാണ്. ഇവർ ആരാണ്? വചന വെളിച്ചത്തിൽ നരകം ഇല്ല എന്ന് പഠിപ്പിക്കുന്നതിനാൽ സാത്താന്റെ ദൂതന്മാരാണ്. നീതിമാന്മാർക്ക് സ്വർഗം ഇല്ല, കേവലം 144,000 പേർക്ക് മാത്രമുള്ളതാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്നതിനാൽ ഇവർ ദുരുപദേഷ്ടാക്കന്മാരാണ്. 2 പത്രോസ് 2:1-12. മനുഷ്യന് ആത്മാവില്ല എന്ന് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇവർ സദൂക്യരാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 23:8. ക്രിസ്തു വന്നു കഴിഞ്ഞു, അവന് അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ എന്ന് പറയുന്നതിനാൽ അന്ത്യകാലത്ത് വരുമെന്ന് പറയുന്ന പരിഹാസികളാണ് ഇക്കൂട്ടർ. 2 പത്രോസ് 3:3-4. യേശു ബഹുമാനത്തിന് മാത്രം യോഗ്യനല്ല. പ്രാർത്ഥന, ശക്തി, ജ്ഞാനം, ബലം, മഹത്വം, സ്തോത്രം എല്ലാം സ്വീകരിപ്പാൻ യേശു യോഗ്യനാണ്. യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. അവനെ ആരാധിക്കുന്നതിൽ നിന്ന് ജനത്തെ തടയുന്ന യഹോവ സാക്ഷികൾ തന്ത്രശാലിയായ പിശാചിന്റെ പ്രചാരകന്മാരാണ്. വിശുദ്ധ വേദപുസ്തകം സമ്പൂർണവും സംശുദ്ധവുമാണ്. ഇതിൽ പൊരുത്തക്കേടുകളോ കുറവുകളോ തെറ്റുകളോ ഇല്ല. നിലത്ത് ഉലയിൽ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണ് ദൈവവചനം. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന യഹോവ സാക്ഷികളെ പോലുള്ളവരെ മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ് ഇപ്രകാരം എഴുതുകയാണ്: ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. 2 കൊരിന്ത്യർ 2:17. ഉപദേശത്തിൽ സമ്പൂർണമായ വിശുദ്ധ ബൈബിളിനോട് ഒരു വള്ളിയോ പുള്ളിയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുതെന്ന് ദൈവം കർശനമായി കൽപ്പന തന്നിട്ടുണ്ട്. ആവർത്തനം 4:2-13:1. ഗലാത്യർ 1:8-9. വെളിപ്പാട് 22:18-19. ദൈവവചനത്തിനും ആത്മീക ഉപദേശത്തിനും എതിരായി സംസാരിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. വേദപുസ്തകം പറയുന്നു, അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് കള്ളനാകുവാൻ ഇടവരരുത്. സദൃശ്യവാക്യം 30:6. വേദപുസ്തകം പറയുന്നു, ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ച് ഒഴിയുവാൻ. യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുമ്പോൾ അവരെ സൂക്ഷിച്ചുകൊള്ളുവാൻ പൗലോസ് അപ്പോസ്തോലൻ ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തോലന്മാർ, കപടവേലക്കാർ, ദൈവിക നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവരുമത്രേ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. 2 കൊരിന്ത്യർ 11:13-15. പത്രോസ് അപ്പോസ്തോലൻ ഇവരെ കുറിച്ച് പറയുന്നത്, കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാർ ഉണ്ടാകും, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീക്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. 2 പത്രോസ് 2:1-2. ഈ സംഭവങ്ങൾ ഇന്ന് വളരെയധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവശക്തനായ ദൈവമാണ് ക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർക്ക് ക്രിസ്ത്യാനി എന്ന പേരിന് ഒട്ടുമേ യോഗ്യനല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും യഹോവ സാക്ഷികളുടെ ഉപദേശം സ്വീകാര്യമല്ല. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വവും ദൈവത്വവും ഇവർ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം കൃപ ചെയ്യുമാർ ആകട്ടെ. പ്രൈസ് ദി ലോർഡ്.